2024 മാർച്ച് 24 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. അരങ്ങിലെ ജാതി കോമരങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പഠിക്കുന്നു. സുരേഷ് വണ്ടന്നൂർ എഴുതുന്നു, ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങളെ അടിച്ചമർത്തി ന്യൂനപക്ഷമായ വെള്ളക്കാരുടെ ഭരണം നിലനിർത്താൻ നാഷണൽ പാർട്ടി നടപ്പിലാക്കിയതും 1948 മുതൽ 1994 വരെ നിലവിലുണ്ടായിരുന്നതുമായ വർഗീകരണ നിയമവ്യവസ്ഥയാണ് അപ്പാർട്ടഹൈഡ് അഥവാ അപ്പാർട്ടി. കറുത്ത വംശജരെ സായുധമായി നേരിടാനായിരുന്നു ശ്രമം. 1980 വരുത്തിയ പരിഷ്കാരങ്ങൾക്ക് പ്രക്ഷോഭങ്ങളെ തടയാൻ കഴിയാതെ വന്നപ്പോൾ 1990 പ്രസിഡന്റ് FW ഡി ക്ലർക്ക് വർണ്ണവിവേചനം നിർത്തലാക്കാനുള്ള ചർച്ചകൾ തുടങ്ങി. 1994 എല്ലാ വംശജർക്കും വോട്ടവകാശമുള്ള തിരഞ്ഞെടുപ്പിൽ നെൽസൺ മണ്ടേല നേതൃത്വം നൽകിയ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വിജയം കൈവരിച്ചതുവരെയുള്ള ചരിത്രം നമുക്ക് പരിചിതം. അതല്ല വിഷയം. കേരളം ഇന്ന് പഴയ ദക്ഷിണാഫ്രിക്കയ്ക്ക് പഠിക്കുകയാണോ എന്നൊരു സംശയം. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി നിർവചനങ്ങൾ മനസ്സിലാക്കാൻ നാട്യശാസ്ത്രം തന്നെ പഠിക്കണം. പക്ഷേ ജാതിപെറിയുടെ സംക്ഷേപം എന്തെന്ന് അറിയാൻ കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശം ധാരാളം. കാക്കയുടെ നിറം മോഹിനിയാട്ടത്തിന് കൊള്ളില്ല, പെറ്റതള്ള സഹിക്കില്ല എന്നൊക്കെയുള്ള RLV രാമകൃഷ്ണനെ ലക്ഷ്യമാക്കിയുള്ള ജൂനിയർ സത്യഭാമയുടെ അധിക്ഷേപം അതിരുകടന്നതാണ്. ആക്ഷേപം ശിക്ഷാർഹം. IPC 499 വകുപ്പ് അനുസരിച്ച് ശിക്ഷാർഹമായ പരാമർശമാണ് സത്യഭാമയുടേത്. പറഞ്ഞതോ എഴുതിയതോ ആയ വാക്കുകളുടെയോ അടയാളങ്ങളുടെയോ മറ്റോ വ്യക്തികളുടെയോ പ്രശസ്തിയെ ബാധിക്കുന്നതായി നടത്തുന്ന ഏത് ആക്ഷേപവും അപകീർത്തികരമാണ്. ഈ വകുപ്പ് നിർവചിക്കുന്നു, ഇൻ യുഡോ അഥവാ ഇൻഡയറക്ട് ഹിന്റ് പ്രകാരം അത് താനല്ലയോ ഇത് എന്ന ഉൾപ്രേക്ഷകയാണ് ഈ വകുപ്പ് പ്രതിദാനം ചെയ്യുന്നത്. മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുക എന്ന കുറ്റകരമായ ഈ തെറ്റിന് 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയതോ ആയ ശിക്ഷ ലഭിക്കണം. അപകീർത്തിയെ സംബന്ധിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം 499 വകുപ്പുകളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സത്യഭാമ ആക്ഷേപിച്ചതുപോലെ ഏതോ ഒരു സ്ഥാപനത്തിൽ എന്തോ ഒന്ന് പഠിച്ചിറങ്ങിയതല്ല RLV രാമകൃഷ്ണൻ. തന്റെ കലാവിദ്യ യോഗ്യതകൾ രാമകൃഷ്ണൻ തന്നെ വിശദമാക്കുന്നുണ്ട്. 1996 മുതൽ തൃപ്പൂണിത്തറ RLV കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ പഠന 4 വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും MG സർവകലാശാലയിൽ നിന്ന് 1-ാം റാങ്കോടെ മോഹിനിയാട്ടം, MA കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ ഉയർന്ന മാർക്കോടെ MPhil കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ മോഹിനിയാട്ടത്തിൽ PhD പൂർത്തിയാക്കി, UGC നെറ്റ് പരീക്ഷ വിജയിച്ചു, ദൂരദർശൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റ്, കാലടി സംസ്കൃത സർവകലാശാലയും RLV കോളേജിലും 15 വർഷത്തിലധികം കാലം മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചർ. ഈ രാമകൃഷ്ണനെയാണ് സത്യഭാമ മോഹിനിയാട്ടത്തിന് കൊള്ളാത്ത കാക്കക്കർമ്മനെന്ന് ആക്ഷേപിച്ചത്. സവർണറുടെ ഹൈജാക്കിംഗ്. RLV രാമകൃഷ്ണന്റെ ജ്യേഷ്ഠൻ അന്തരിച്ച പ്രശസ്ത നടനും നാടൻപാട്ടുകാരൻ കലാകാരനുമായ കലാപമണിക്ക് നായിക കിട്ടാതിരുന്ന നാടാണ് കേരളം. ഇന്ന് ജാതി വെറിയുടെ ഈറ്റില്ലമാണ് മലയാള കലാരംഗവും കലാമേഖലയും എന്ന സത്യം മറച്ചുവെച്ചാൽ മായുന്നതല്ല. 1930 വെള്ളത്തോൾ നാരായണമേനോൻ കലാമണ്ഡലം സ്ഥാപിച്ചപ്പോൾ ഈ ദുരുദ്ദേശമൊന്നും ഇല്ലായിരുന്നെങ്കിലും സവർണജാതി വിഭാഗങ്ങൾ കലകളെയും കലാമണ്ഡലത്തെ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. നിരവധി സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശിലവാകിയ കേരളത്തിൽ കലാമണ്ഡലം പോലൊരു സ്ഥാപനം വിവേചനങ്ങളുടെ ആസ്ഥാനം ആകേണ്ടതാണോ? നേരത്തെ കലാമണ്ഡലത്തിൽ വെച്ചു തന്നെ സത്യഭാമ തന്നെ ആക്ഷേപിച്ചിട്ടുണ്ടെന്ന് RLV രാമകൃഷ്ണൻ പറയുന്നുണ്ട്. നൃത്തകലയിൽ സജീവമായ പുരുഷ കലാകാരന്മാരിൽ ഒരാൾ മാത്രമാണ് രാമകൃഷ്ണൻ. ദളിത് ഐഡന്റിറ്റി കാരണം മോഹിനിയാട്ടത്തിൽ വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയവർ അമിത് ദിവ്യ നെടുങ്ങാടി, ഡോക്ടർ KM അബു തുടങ്ങി നിരവധി മോഹിനിയാട്ടത്തിൽ PhD നേടിയ ആദ്യ മുസ്ലിം അക്കാദമിക് നർത്തകനും ആദ്യ പുരുഷ നർത്തകനുമാണ് അബു. പഴയ കാലങ്ങളിൽ നർത്തകയ്ക്കൊപ്പം ഒരു നട്ടുവന്റെ സാന്നിധ്യം കൂടി മോഹിനിയാട്ടത്തിൽ ഉണ്ടായിരുന്നു. നൃത്തരൂപം പരിഷ്കരിച്ചതോടെ നട്ടുവൻ സകൽപ്പം ഇല്ലാതായി. അങ്ങനെയാണ് സ്ത്രീലിംഗമായി ഈ നൃത്തരൂപം ലേബൽ ചെയ്യപ്പെട്ടത്. ദേവദാസികളിൽ നിന്ന് ദാസി നൃത്തവും അതിൽ നിന്ന് തേവിഴി ആട്ടവും ആ ആട്ടത്തിൽ നിന്ന് മോഹിനിയാട്ടവും ഉണ്ടായി എന്നാണ് ചരിത്രം. കൂത്ത് കളിച്ചിരുന്ന കലാകാരികളെ പണ്ട് കൂത്തുചി എന്നാണ് വിളിച്ചിരുന്നത്. ആട്ടക്കലാകാരികളെ തേവിഴി എന്നും ഇന്ന് ചിലരുടെ ജൽപ്പനകൾ കേട്ടാൽ പഴയ തേവിഴി പ്രതാപത്തിലേക്ക് അവർ വലിഞ്ഞു കയറി പോകുന്നത് പോലും തോന്നും. മോഹിനിയാട്ടവും മോറിയും അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ നേരിട്ട വംശീയ വിവേചനവും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ ഏറ്റവും പ്രശസ്തമായ സമാധാനപരമായ പ്രതിഷേധങ്ങളിൽ ഒന്നായ മോണ്ട്ഗോമറി ബസ് പരിഷ്കരണവും ഓർമ്മ വരുന്നു. 1955 അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ഒരു വെള്ളക്കാരന് ബസ്സിൽ സീറ്റ് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചതിന് റോസാപാക്സ് എന്ന കറുത്ത വർഗ്ഗക്കാരി അറസ്റ്റിലായി. ബസിന്റെ മുൻഭാഗത്തെ സീറ്റുകൾ വെള്ളക്കാർക്ക് മാത്രമായിരുന്നു. വെള്ളക്കാരായ കൂടുതൽ യാത്രക്കാർ ബസ്സിൽ കയറുമ്പോൾ കറുത്ത വർഗ്ഗക്കാർ തങ്ങളുടെ സീറ്റുകൾ ഉപേക്ഷിച്ച് പിന്നിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകും. ബസ് പ്രാക്ടീസിന്റെ അറസ്റ്റിന്റെ വെളിച്ചത്തിൽ നഗരത്തിലെ ബസ്സുകൾ ബഹിഷ്കരിക്കാൻ അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെന്റ് ഓഫ് കളർ പീപ്പിൾ തീരുമാനിച്ചതോടെയാണ് മോണ്ട്ഗോമറി ബസ് പരിഷ്കരണം ആരംഭിച്ചത്. പൊതുഗതാഗതത്തിലെ വംശീയ വേർതിരിവിനെതിരെ പ്രതിഷേധമാണ് മോണ്ട്ഗോമറി. അത് 381 ദിവസം നീണ്ടു. ബാപ്റ്റിസ്റ്റ് മന്ത്രിയായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആ നിശബ്ദ സമരത്തിന് നേതൃത്വം നൽകി. ബഹിഷ്കരണത്തിന് മുൻപ് ബസ്സിൽ കയറിയ ഭൂരിഭാഗം കർത്തവർഗക്കാരായിരുന്നു. പിന്നീട് ബഹിഷ്കരണത്തോടെ വരുമാനം വൻതോതിൽ ഇടിക്കുകയും ബസ് സർവീസ് കമ്പനികൾ തകരുകയും ചെയ്തു. പൊതു ബസ്സുകളിൽ വേർതിരിവ് അവസാനിപ്പിക്കുന്നതിൽ വിജയമായിരുന്നു അത്.